الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رحمن يرى مؤمنين غلي مؤمنات غلي الله سبحانه وتعالى بومي لخليفة ماري അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നതിനു വേണ്ടി സൃഷ്ടിച്ച മഹത്തരമായ വർഗമാണ് മനുഷ്യവർഗം. അള്ളാഹു സുബ്ഹാനഹു വതആല മറ്റ് സൃഷ്ടികളിൽ നിന്ന് മനുഷ്യർക്ക് അനേകം പ്രത്യേകതകളും ആദരവുകളും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ സൃഷ്ടിപ്പിനെക്കുറിച്ച് ആദിമ മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വതആല പടച്ചതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അനേകം ഇടങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഖുർആനിലെ ഏഴോളം സൂറത്തുകളിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങളെക്കുറിച്ചുള്ള വിശദമായ പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല ആദമിനെ പടച്ചത് ആദ്യത്തെ മനുഷ്യനായി കൊണ്ടാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം. പിതാവില്ലാതെ സൃഷ്ടിക്കപ്പെട്ട ഈസയുടെ ഉപമ അള്ളാഹുവിന്റെ അടുക്കൽ ആദമിനെ പോലെയാണ്. ഖലഖഹു മിൻ തുറാബ്, ആദമിനെ അള്ളാഹു സുബ്ഹാനഹു വതആല മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. സുമ്മ ഖാല ലഹു കുൻ ഫയകൂൻ, പിന്നീട് അതിനോട് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നീ ഉണ്ടാവുക. അപ്പോൾ അതുണ്ടായി. ഇങ്ങനെയാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു പടച്ചത്. ചില നിരീശ്വരവാദികൾ പറയുന്നതുപോലെ, ആധുനികതയുടെ വക്താക്കൾ എന്ന് അവകാശപ്പെടുന്നവർ പറയുന്നതുപോലെ, മനുഷ്യർ കുരങ്ങുകളിൽ നിന്നല്ല ഉണ്ടായത്, കുരങ്ങുകൾ പരിണമിച്ചുകൊണ്ടല്ല മനുഷ്യരുണ്ടായത്. ആ വിശ്വാസവും ചിന്താഗതിയും ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശങ്ങൾക്ക് കടക്കൽ കത്തിവെക്കുന്ന തനിച്ച നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളുടെ ആദർശമാണ്. അത് നമ്മുടെ കുട്ടികളിൽ, നമ്മുടെ മക്കളിൽ അത്തരം വിശ്വാസങ്ങൾ പകർന്നു വരുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അവരെ മനുഷ്യർ ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത് ആദമിൽ നിന്നാണ് എന്ന കാര്യം നാം ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഏഴ് സ്ഥലങ്ങളിൽ ആവർത്തിച്ച് ഈ സംഭവം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രാധാന്യം ഏതൊരു മുസ്ലിമിനും ഓർക്കാവുന്നതാണ്, മനസ്സിലാക്കാവുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആദമിന്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് പറഞ്ഞ ആ സംഭവങ്ങളിൽ നമുക്ക് വലിയ പാഠങ്ങളുണ്ട്. അതുകൊണ്ടാണല്ലോ ആ സംഭവം ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ان الله خلق ادم من قبضه قبضها من جميع الارض. الله سبحانه وتعالى ادمിനെ സൃഷ്ടിച്ചത് ഭൂമിയിൽ നിന്നുള്ള എല്ലാ മണ്ണുകളിൽ നിന്നുമാണ്. ഭൂമിയിലുള്ള വ്യത്യസ്തങ്ങളായ മണ്ണുകൾ അതെല്ലാം, അതിൽ നിന്നെല്ലാം ഒരു പങ്ക് ആദമിന്റെ സൃഷ്ടിപ്പിലുണ്ട്. കറുത്ത മണ്ണുണ്ട്, വെളുത്ത മണ്ണുണ്ട്, ചുവന്ന മണ്ണുണ്ട്, അങ്ങനെ വ്യത്യസ്ത നിറങ്ങളിലുള്ള മണ്ണുകളെല്ലാം അതെല്ലാം കലർത്തിയാണ് ആദമിനെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ മനുഷ്യർ അവർ മണ്ണിനെ പോലെയാണ്. ഭൂമിയിൽ വ്യത്യസ്തങ്ങളായ മണ്ണുകൾ ഉള്ളതുപോലെ തന്നെയാണ് മനുഷ്യർ. അവരുടെ കൂട്ടത്തിൽ ചുവന്ന നിറമുള്ളവരുണ്ട്, അതുപോലെ വെളുത്ത നിറമുള്ളവരുണ്ട്, കറുത്ത നിറമുള്ളവരുണ്ട്. ഈ നിറങ്ങൾക്കിടയിലെല്ലാം മനുഷ്യരുടെ നിറങ്ങൾ കാണാൻ സാധിക്കും. മനുഷ്യർക്കിടയിൽ ഇണങ്ങുന്ന സ്വഭാവമുള്ള ആളുകളുണ്ട്, പരിക്കൻ സ്വഭാവമുള്ളവരുണ്ട്. മണ്ണുപോലെ തന്നെ ഇണങ്ങുന്ന മണ്ണുണ്ട്, അതിൽ പെട്ടെന്ന് കായികനികൾ പടർന്നു പിടിക്കും. എന്നാൽ ചില മണ്ണ് അതിലെത്രമാത്രം വിത്തെറിഞ്ഞാലും അതിൽ നിന്ന് യാതൊന്നും പുറത്തു വരികയില്ല. അതുപോലെ തന്നെ നല്ല മണ്ണുണ്ട്, ചീത്ത മണ്ണുണ്ട് എന്നതുപോലെ തന്നെ നല്ല മനുഷ്യരും ചീത്ത മനുഷ്യരും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് വന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖലഖല്ലാഹു ആദമ വതൂലുഹു 60 ദിറാഅൻ. അള്ളാഹു സുബ്ഹാനഹു വതആല ആദമിനെ സൃഷ്ടിച്ചത് 60 മുഴം നീളത്തിലാണ്. ഫകുല്ലു മൻ യദ്ഖുലുൽ ജന്നത അലാ സൂറത്തി ആദം. അതുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന എല്ലാവരും ആദമിന്റെ നീളത്തിലായിരിക്കും സ്വർഗത്തിൽ പ്രവേശിക്കുക. ഫലം യസലിൽ ഖൽഖു യൻഖുസു ഹത്തൽആൻ. ആദമിന്റെ സൃഷ്ടിപ്പിനു ശേഷം ചരിത്രത്തിൽ ഇക്കാലമത്രയും മനുഷ്യരുടെ നീളം പിന്നീട് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരെ സൃഷ്ടിച്ചത് അതിന്റെ തുടക്കം ഒരു വ്യക്തിയിൽ നിന്നാണ് എന്ന് ധാരാളക്കണക്കിന് ഹദീസുകളിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അനേകം പാഠങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ്. നമ്മുടെ ജീവിത വിജയത്തിന് ആവശ്യമായ എല്ലാ സൂചനകളും എല്ലാ പാഠങ്ങളും എല്ലാ ഓർമ്മപ്പെടുത്തലുകളും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ വ്യത്യസ്ത ഇടങ്ങളിൽ അത് ഓർമ്മപ്പെടുത്തിയത്. നമ്മളിൽ പലർക്കും സൂറത്തുൽ ബഖറയിലെ 30 മുതലുള്ള ആയത്തുകൾ പരിചിതമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അതിപ്രകാരമാണ് ആരംഭിച്ചത്. വഇദ് ഖാല റബ്ബുക ലിൽ മലായികത്തി ഇന്നീ ജാഇലുൻ ഫിൽ അർളി ഖലീഫ. അപ്രകാരമാണ് ആയത്ത് തുടങ്ങുന്നത്. വഇദ് ഖാല റബ്ബുക, നിന്റെ റബ്ബ് പറഞ്ഞ സന്ദർഭം മുഹമ്മദെ നീ ഓർക്കണം. എന്താണ് നിന്റെ റബ്ബ് പറഞ്ഞത്? മലക്കുകളോടായി അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശഭൂമികളെ സൃഷ്ടിച്ചതിനു ശേഷം പറഞ്ഞു, ഇന്നീ ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഞാനിതാ ഭൂമിയിൽ ഒരു ഖലീഫയെ നിശ്ചയിക്കുകയാണ്. ഖലീഫ എന്ന് പറഞ്ഞാൽ ഓരോ സമൂഹം മനുഷ്യരുടെ തലമുറകൾ ഒരു തലമുറ കഴിഞ്ഞാൽ അടുത്ത തലമുറ എന്നിങ്ങനെ, ഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, ഒരു വിഭാഗം കഴിഞ്ഞാൽ പിന്നെ ഒരു വിഭാഗം എന്നിങ്ങനെ വ്യത്യസ്ത തലമുറകൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് മനുഷ്യർക്ക് ഖലീഫ എന്ന വിശേഷണം വന്നത്. നമ്മുടെ മുൻപ് ഒരു തലമുറയുണ്ടായിരുന്നു, അവർ ഇവിടെ നിന്ന് കഴിഞ്ഞുപോയി. ഇനി നമ്മുടെ തലമുറയാണ്, നാം ഇവിടെ ശാശ്വതമായി വസിക്കാൻ വന്നവരല്ല. നമ്മളും ഇവിടെ നിന്ന് മരിച്ച് മണ്ണടിഞ്ഞു പോകും, നമുക്ക് ശേഷം അടുത്ത തലമുറ വരും. ഇങ്ങനെ ഓരോ തലമുറകൾ മാറി മാറി ഭൂമിയെ ഭരിക്കുന്നവരായതുകൊണ്ടാണ് അവർക്ക് ഖലീഫ എന്ന പേര് നൽകപ്പെട്ടത്. അള്ളാഹു പറഞ്ഞു, ഇതാ ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ നിശ്ചയിക്കുകയാണ്. ആദമിനെ സൃഷ്ടിച്ചതുപോലെ തന്നെ ആദമിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഉമ്മയായ ഹവ്വാഇനെ പടച്ചു. വിശുദ്ധ ഖുർആനിൽ സൂറത്തു നിസാഇന്റെ തുടക്കത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അത് പറഞ്ഞിട്ടുണ്ട്, ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹ. നിങ്ങളെ എല്ലാവരെയും ഞാൻ പടച്ചത് ഒരൊറ്റ ആത്മാവിൽ നിന്നാണ്, ആദമിൽ നിന്നാണ്. വഖലഖ മിൻഹാ സൗജഹ, ആ ആദമിൽ നിന്ന് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന്റെ ഇണയായ ഹവ്വാഇനെയും സൃഷ്ടിച്ചത്. ഹവ്വാ എന്ന പേര് ഖുർആനിൽ വന്നിട്ടില്ല, എന്നാൽ മുഫസ്സിറുകൾ ധാരാളമായി പ്രയോഗിച്ച പദമാണത്. ഹവ്വാ ആദമിനെയും ഹവ്വയെയും അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചു. അങ്ങനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് മലക്കുകളോടെ കാര്യം പറഞ്ഞു. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതായി കാണാം, അതിൽ വലിയ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകളോടെ കാര്യം പറഞ്ഞതിൽ വലിയൊരു സൂചനയുണ്ട്. എന്താണത്? ഏറ്റവും അറിവുള്ളവനാണെങ്കിലും കാര്യങ്ങളുടെ യുക്തിയെക്കുറിച്ച് നന്നായി അറിവുള്ളവരാണെങ്കിലും കൂടിയാലോചിക്കുക എന്നത് നാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട സ്വഭാവങ്ങളിൽ ഒന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് എല്ലാം അറിയുന്നവനാണ്. അവന്റെ സൃഷ്ടിപ്പിനു പിന്നിലുള്ള യുക്തി അവൻ ഏറ്റവും നന്നായി അറിയാം. മനുഷ്യരെ പടക്കേണ്ടതുണ്ട് എന്ന് അല്ലാഹുവിനറിയാം. എങ്കിലും റബ്ബ് സുബ്ഹാനഹു വ തആല മലക്കുകളോടായി പറയുകയാണ്, ഞാൻ മനുഷ്യരെ പടക്കുകയാണ്, ഞാൻ മനുഷ്യരെ സൃഷ്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ മനുഷ്യർ എന്ന നിലക്ക് നാം അറിവുള്ളവരാണെങ്കിലും നമുക്ക് ബോധ്യമുണ്ടെങ്കിലും കാര്യങ്ങൾ നമ്മൾ കൂടിയാലോചിച്ച് ചെയ്യേണ്ടതുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ ഈ ആയത്തിലുള്ളതായി പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ, ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ പടക്കാൻ പോവുകയാണ്. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതിന് മുൻപ് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്, ആദം ഭൂമിയിലേക്ക് പടക്കപ്പെട്ടവനാണ്. അത് അല്ലാഹു തീരുമാനിച്ചു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ സ്വർഗത്തിലേക്കുള്ള ആദമിന്റെ വാസം, ആ താമസം അതൊരു പരീക്ഷണമായിരുന്നു. ആദമിനെ ഭൂമിയിലേക്ക് പടച്ചതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻപ് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ, ഞാൻ ഇതാ ഭൂമിയിൽ ഒരു ഖലീഫയെ സൃഷ്ടിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്രകാരം പറഞ്ഞപ്പോൾ മലക്കുകൾ അവർ കാണുന്നത് ഭൂമിയിൽ മുൻപ് സൃഷ്ടിച്ചു വച്ച ജീവവർഗങ്ങൾ അവ പരസ്പരം പോരടിക്കുന്നതാണ്, അവ പരസ്പരം രക്തം ചിന്തുന്നതാണ്. അവർക്ക് നൽകപ്പെട്ട അറിവിൽ അവർ മനസ്സിലാക്കിയത് ഇനിയൊരു സൃഷ്ടിപ്പ് കൂടി ഉണ്ടാവുകയാണെങ്കിൽ അവരും ഇതുപോലെ തന്നെ ആയിരിക്കുമെന്നാണ്. അതുകൊണ്ട് അവർ പറഞ്ഞു, ഖാലു അതജ്അലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫിഖു ദിമാ, അല്ലാഹുവേ ഇനി ഭൂമിയിൽ നീ രക്തം ചിന്തുകയും പരസ്പരം പോരടിക്കുകയും പരസ്പരം കൊന്നൊടുക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെ നീ ഇനിയും പടക്കുകയാണോ? വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക, അല്ലാഹുവേ ഞങ്ങൾ മലക്കുകൾ ഞങ്ങളിതാ ഇവിടെയുണ്ട്, ഞങ്ങൾ നിനക്ക് തസ്ബീഹ് പറയുന്നവരാണ്, ഞങ്ങൾ നിന്നെ പ്രകീർത്തിക്കുന്നവരാണ്, നിനക്ക് ഇബാദത്ത് ചെയ്യുന്നവരാണ്. മടുക്കാതെ രാവിലെ മുതൽ രാത്രി വരെ സമയവ്യത്യാസമില്ലാതെ നിനക്ക് വേണ്ടി ആരാധനകൾ സമർപ്പിക്കുന്നവരാണ്, നിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരാണ്, നിന്നെ ഒരിക്കൽ പോലും ധിക്കരിക്കാത്തവരാണ്. ഞങ്ങളല്ലേ അതിനർഹരായിട്ടുള്ളവർ? അതാണ് അവരുടെ ചോദ്യത്തിന്റെ ഉദ്ദേശം. അതജ്അലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫിഖു ദിമാ, രക്തം ചിന്തുന്ന ആളുകളെയാണോ അല്ലാഹുവേ നീ അവിടെ പടക്കാൻ പോകുന്നത്? ആ ചോദ്യം ഒരിക്കലും അല്ലാഹുവിന്റെ തീരുമാനത്തോട് എതിരു പറഞ്ഞതല്ല, മറിച്ച് അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനു പിന്നിലുള്ള ലക്ഷ്യമെന്താണെന്ന് അറിയാൻ വേണ്ടി അവരുടെ മനസ്സിലുള്ള ധാരണ അവർ പുറത്തേക്ക് പറഞ്ഞതാണ്. മലക്കുകൾ ധരിച്ചത് അവരാണ് ഏറ്റവും നല്ല സൃഷ്ടികൾ എന്നാണ്. ഇനി ഞങ്ങളെക്കാൾ നല്ല സൃഷ്ടികൾ അങ്ങനെയൊന്നുണ്ടാവുമോ എന്ന ചോദ്യമാണ് അവരുടെ പക്കൽ നിന്ന് വന്നത് എന്ന് പണ്ഡിതന്മാർ ആയത്തിനെ വിശദീകരിച്ചപ്പോൾ പറഞ്ഞതായി കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മറുപടിയായി പറഞ്ഞു, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, മലക്കുകളെ എനിക്ക് നിങ്ങൾക്ക് അറിയാത്ത ചില കാര്യങ്ങൾ എനിക്കറിയാം, നിങ്ങൾക്ക് അറിയാത്തത് എനിക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ വിചാരിച്ച അവൻ അവന്റെ യുക്തിക്ക് അനുയോജ്യമായ രൂപത്തിൽ പിന്നീട് മനുഷ്യർ അവർ ഭൂമിയിൽ വസിച്ചു, അവർ ഭൂമിയിൽ പരന്നു. മനുഷ്യർക്കിടയിൽ നിന്ന് മലക്കുകളെ പരാജയപ്പെടുത്തുന്ന, മലക്കുകളെക്കാൾ ശ്രേഷ്ഠരായ നബിമാരുണ്ടായി, മലക്കുകളെക്കാൾ ശ്രേഷ്ഠരായ സാലിഹീങ്ങൾ ഉണ്ടായി, മലക്കുകളെ കവച്ചുവെക്കുന്ന അവരെക്കാൾ മുൻപന്തിയിലെത്തുന്ന ഷുഹദാക്കൾ ഉണ്ടായി, സുദ്ദീഖുകൾ ഉണ്ടായി. അവർ മലക്കുകളെ കവച്ചുവെക്കുന്ന പദവിയിലേക്ക് എത്തിപ്പെട്ടു. അല്ലാഹു പറഞ്ഞത് സത്യമാണ്, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, മലക്കുകളെ നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം. എന്നിട്ട് അല്ലാഹു പറയുന്നു, വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ സുമ്മ അറദഹും അലൽ മലായിക, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചു. ആദമിന് അല്ലാഹു ധാരാളം പേരുകൾ പഠിപ്പിച്ചു കൊടുത്തു. അല്ല, എല്ലാ നാമങ്ങളും ആദമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുകൊടുത്തു. വഅറദഹും അലൽ മലായിക, പിന്നീട് സുമ്മ അറദഹും അലൽ മലായിക, പിന്നീട് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്ക് മുന്നിൽ ആ വസ്തുക്കൾ കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവരോടായി അല്ലാഹു പറഞ്ഞു, ഫഖാല അംബിഊനീ ബിഅസ്മാഇ ഹാഉലാ, മലക്കുകളെ നിങ്ങൾ ഇതാ ഈ വസ്തുക്കളുടെ പേരുകൾ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ, നിങ്ങളാണ് ഞാൻ ഈ സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യനേക്കാൾ ശ്രേഷ്ഠനെങ്കിൽ, ഇതാ ഈ വസ്തുക്കളുടെ പേരുകൾ നിങ്ങൾ എനിക്ക് പറഞ്ഞു നൽകണം. നോക്കൂ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല, അതിൽ വലിയൊരു പാഠമുണ്ട്. എന്താണത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ചില അറിവുകൾ ചിലർക്ക് നൽകിയേക്കാം, മറ്റു ചിലർക്ക് നൽകാതിരുന്നേക്കാം. മലക്കുകൾ വർഷങ്ങളായി അല്ലാഹുവിനെ ആരാധിക്കുന്നവർ, അല്ലാഹുവിന്റെ കൽപ്പനകൾ പൂർണ്ണമായി അനുസരിക്കുന്നവർ, അവർക്ക് നൽകാത്ത ചില അറിവുകൾ അല്ലാഹു ആദമിന് നൽകി. അവൻ അതിനു പിന്നിൽ അവന്റേതായ ഹിക്മത്തുണ്ട്. സംശയമില്ല, അല്ലാഹു ഹക്കീമാണ്. സുബ്ഹാനഹു വ തആല അല്ലാഹു ആദമിന് ചില വിവരങ്ങൾ നൽകി. അതുപോലെ തന്നെയാണ് മനുഷ്യരുടെയും കാര്യം. മനുഷ്യരിൽ ചിലർക്ക് അല്ലാഹു ചിലത് പഠിപ്പിച്ച് നൽകും, അത് മറ്റു ചിലർക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. മറ്റു ചിലർക്ക് അറിയുന്ന ചില കാര്യങ്ങൾ അത് വേറെ ചിലർക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. അങ്ങനെയാണ് അല്ലാഹു മനുഷ്യരെ അല്ല സൃഷ്ടികളെ മുഴുവൻ പഠിച്ചിട്ടുള്ളത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞു, നിങ്ങൾ ഇതിന്റെ പേരുകൾ പറഞ്ഞു തരിക. അവർ പറഞ്ഞു, ഖാലു സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. മലക്കുകൾ പറഞ്ഞു, അല്ലാഹുവേ നീ പരിശുദ്ധനാം, ഞങ്ങൾക്ക് യാതൊരു അറിവുമില്ല, ഒന്നും തന്നെ ഞങ്ങൾക്ക് അറിയുകയില്ല. ഇല്ലാ മാ അല്ലംതനാ, നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളൊഴികെ. നോക്കൂ നിങ്ങൾ അവരുടെ വിനയം. ലാ ഇൽമ ലനാ, അല്ലാഹുവേ ഞങ്ങൾക്കറിവില്ല, ഞങ്ങൾ അറിവില്ലാത്തവരാണ്, തീർത്തു മറ്റേരാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ അത് നീ പഠിപ്പിച്ചു തന്നരാണ്. അത് മലക്കുകളുടെ വിനയം ബോധ്യപ്പെടുത്തുന്ന വാക്കാണ്. മനുഷ്യരെ നാം ആ സ്വഭാവം പഠിക്കേണ്ടവരാണ്. നമുക്ക് എന്തൊരു കഴിവുണ്ടെങ്കിൽ, എന്തൊരറിവുണ്ടെങ്കിൽ അല്ലാഹു നൽകിയതാണ്. നിനക്ക് എന്തൊരു ശേഷിയുണ്ടെങ്കിലും അല്ലാഹുവിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഔദാര്യമായി നൽകിയതാണ്. ഫമാദിക്കും മിൻ നിഅമത്തിൻ ഫമിൻ അല്ലാഹ്, നിങ്ങൾക്ക് എന്തൊരു അനുഗ്രഹമുണ്ടോ അത് അല്ലാഹുവിൽ നിന്നാണ്. അവർ പറഞ്ഞു, ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. അല്ലാഹുവേ നീയാണ് എല്ലാം അറിയുന്നവൻ, നീയാണ് അങ്ങേയറ്റം യുക്തമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഹക്കീം. അല്ലാഹുവെ ഞങ്ങൾക്ക് അറിവില്ല. ഒരിക്കൽ ഇമാം അസ്-സുഹരി റഹിമഹുള്ള അദ്ദേഹത്തോട് ചില ആളുകൾ ഒരു വിഷയം ചോദിച്ചു, മതത്തിലെ ഒരു വിഷയത്തെക്കുറിച്ച് സംശയം ചോദിച്ചു. സുഹരി പറഞ്ഞു, ലാ അദ്രി, എനിക്കറിയില്ല. ചില ആളുകൾ അത്ഭുതത്തോടുകൂടി അദ്ദേഹത്തെ നോക്കി, അറിയില്ലെന്നോ? എങ്ങനെയാണ് ഇത്രയധികം ആളുകൾക്ക് മുന്നിൽ വെച്ച് അറിയില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുക? അദ്ദേഹം പറഞ്ഞ മറുപടി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ അറിവില്ല എന്ന് പറയാൻ മലക്കുകൾ ലജ്ജിച്ചിട്ടില്ല, പിന്നെന്തിന് ഞാൻ ലജ്ജിക്കണം? അതുകൊണ്ട് ഈ ആയത്തിൽ വലിയൊരു പാഠമുണ്ട്. മലക്കുകൾ അവർക്കറിവില്ലാത്തത് അവരറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യരായ നമ്മളും അപ്രകാരം തന്നെ ആയിരിക്കണം. അറിവില്ലാത്തതിനു മുൻപിൽ അറിവില്ല എന്ന് പറയുന്നതിൽ ലജ്ജിക്കേണ്ടതില്ല. അവർ പറഞ്ഞു, അല്ലാഹുവെ ഞങ്ങൾക്കറിയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, قال يا ادم انبئهم باسماءهم اليو ادمه അവർക്കിതിന്റെ പേരുകൾ പറഞ്ഞു കൊടുക്കുക. فلما انباهم باسماءهم قال الم اقول لكم اني اعلم غيب السماوات والارض واعلم ما تبدون وما كنتم تكتمون. ادم عليه الصلاه والسلام അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അല്ലാഹു അവരോടായി ചോദിച്ചു, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ നിങ്ങൾ ഒളിച്ചു വെക്കുന്ന കാര്യം, നിങ്ങൾ പരസ്യമാക്കുന്ന കാര്യം എല്ലാം എനിക്കറിയാം. ആകാശഭൂമികളിലെ ഗൈബുകൾ എനിക്കറിയാം. നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലയോ? ഇതിൽ വലിയൊരു പാഠമുണ്ട്. നാം ചിന്തിക്കേണ്ട വലിയൊരു പാഠം, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരിലെ ഏറ്റവും മഹത്തരമായ വിശേഷണം അറിവുള്ളവനാവുക എന്നതാണ്. മലക്കുകൾക്ക് മുന്നിൽ മനുഷ്യരുടെ ശ്രേഷ്ഠത അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തി നൽകിയത് ആദമിന്റെ അറിവ് കാണിച്ചു കൊടുത്തുകൊണ്ട്. ആദം മലക്കുകളെക്കാൾ ശക്തി കുറഞ്ഞവനാണ്. മലക്കുകളുടെ ശക്തി എന്താണ്? അല്ലാഹുവിന്റെ അർശ് വഹിക്കുന്ന, മേഘങ്ങളെ നയിക്കുന്ന, വലിയ പർവ്വതങ്ങളെ ഉയർത്തുന്ന ഭീമാകാരന്മാരായ മലക്കുകൾ. ആ മലക്കുകൾക്ക് മുന്നിൽ ആദമിന്റെ പ്രത്യേകതയായി അല്ലാഹു എടുത്തു കാണിച്ചത് അദ്ദേഹത്തിന്റെ അറിവാണ്. മലക്കുകൾ ഭംഗിയുള്ളവരാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ കണ്ടപ്പോൾ സ്ത്രീകൾ പറഞ്ഞതെന്താണ്? മാ ഹാദാ ഇല്ലാ മലക്കുൻ കരീം, ഇതൊരു മനുഷ്യനല്ല, ഇതൊരു മലക്കാണ്. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? മലക്കുകൾ അങ്ങേയറ്റം ഭംഗിയുള്ളവരാണ്. മനുഷ്യരെക്കാൾ അവർക്ക് ഭംഗിയുണ്ട്. മനുഷ്യരെക്കാൾ ശക്തിയുണ്ട്, മനുഷ്യരെക്കാൾ വേഗതയുണ്ട്, മനുഷ്യരെക്കാൾ ഇബാദത്തുണ്ട്. പക്ഷേ മനുഷ്യർ മലക്കുകളെ പരാജയപ്പെടുത്തിയ മേഖല അറിവിന്റെ മേഖലയാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരാൾ അറിവില്ലാതെ ധാരാളം ഇബാദത്തുകൾ ചെയ്യുന്നതിനേക്കാൾ മഹത്തരമായിട്ടുള്ളത് അയാൾ അള്ളാഹുവിന്റെ ദീനിൽ വിജ്ഞാനം നേടിയതിന് ശേഷം ഇബാദത്തുകളുമായി മുന്നേറുന്നത്. അറിവുള്ളവന്റെ ഇബാദത്താണ് അറിവില്ലാത്തവന്റെ ഇബാദത്തിനേക്കാൾ ശ്രദ്ധമായിട്ടുള്ളത്. എത്രയോ ഹദീസുകളിൽ അത് വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഫദ്ലുൽ ആലിമി അലൽ ആബിദ് കഫദ്ലി അലാ അദ്നാകും. ഒരു പണ്ഡിതന് ഒരു കേവലം ഇബാദത്തുകൾ മാത്രം ചെയ്തുകൂടുന്ന ആളെക്കാളുള്ള ശ്രദ്ധ ഏതുപോലെയാണ്? കഫദ്ലി അലാ അദ്നാകും, സഹാബികളെ നിങ്ങളിൽ ഏറ്റവും താഴ്ന്ന ഒരാളെക്കാൾ എനിക്കെത്ര ശ്രദ്ധയുണ്ടോ അത്ര ശ്രദ്ധയുണ്ട്. അതുകൊണ്ട് സഹോദര, നമ്മുടെ പിതാവായ ആദം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ വേറിട്ട് നിർത്തിയത്, അദ്ദേഹത്തിന്റെ മഹത്വമായി മാറിയത് അറിവായിരുന്നു. ആ അറിവാണ് മലക്കുകൾക്ക് മുന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിന്റെ ശ്രേഷ്ഠത വ്യക്തമാക്കാൻ എടുത്തു കാണിച്ചത്. അങ്ങനെ അല്ലാഹു അവരോട് പറഞ്ഞു, വഇദ് ഖുൽനാ ലിൽ മലായികത്തി ഇസ്ജുദൂ ലി ആദം. മലക്കുകളോടായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇതാ നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യുക. ആ സുജൂദ് ഇബാദത്തിന്റെ സുജൂദല്ല, മറിച്ച് ആദരവിന്റെ സുജൂദാൻ, ബഹുമാനത്തിന്റെ സുജൂദാൻ. അതല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കു മാത്രം ചെയ്യേണ്ട ഇബാദത്താകുന്ന സുജൂദല്ല അത്, മറിച്ച് ആദരവ് ബോധ്യപ്പെടുത്തുന്ന, ബഹുമാനം ബോധ്യപ്പെടുത്തുന്ന സുജൂദാൻ. ഏതുപോലെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അദ്ദേഹത്തിന്റെ അനിയന്മാരും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളും അവരുടെ പിതാവിനും മാതാവിനും മുൻപിൽ സുജൂദ് ചെയ്തതുപോലെ, അത് ആദരവിന്റെ സുജൂദായിരുന്നു, അല്ലാഹുവിന് ചെയ്യേണ്ട സുജൂദല്ല. അല്ലാഹുവിനുള്ള സുജൂദ് അവന് മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, ലാ തസ്ജുദു ലിശംസി വലാ ലിൽ ഖമർ വസ്ജുദു ലില്ലാഹില്ലദീ ഖലഖഹുന്ന ഇൻ കുന്തും ഇയാഹു തഅബുദൂൻ. നിങ്ങൾ സൂര്യനോ ചന്ദ്രനോ സുജൂദ് ചെയ്യരുത്, മറിച്ച് അവയെ പടച്ചവനായ അല്ലാഹുവിന് മാത്രം സുജൂദ് ചെയ്യുക. ശരി, അങ്ങനെ മലക്കുകൾ ആദമിന് സുജൂദ് ചെയ്തു. മലക്കുകളുടെ കൂട്ടത്തിൽ മലക്കുകളെ പോലെ ജീവിച്ചിരുന്ന ജിന്നുകളിൽപ്പെട്ട ഇബ്ലീസ് മാത്രം സുജൂദ് ചെയ്തില്ല. ഇബ്ലീസ്, അവന്റെ പേര് തന്നെ വ്യക്തമാക്കുന്നത് പോലെ, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശയടഞ്ഞവനാണ്. ഇബ്ലീസ് എന്ന പദത്തിന്റെ അർത്ഥമതാണ്, ഉദ്ദേശമതാണ്. ഇബ്ലീസ് അവൻ കാലങ്ങളായി മലക്കുകൾക്കിടയിൽ ജീവിക്കുന്നവനാണ്. മലക്കുകളെ പോലെയാണ് അവന്റെ ഇബാദത്തുകൾ. ഇത്രയും കാലം അവൻ മലക്കുകളുടെ കൂട്ടത്തിലായിരുന്നു, ജിന്നുകളുടെ കൂട്ടത്തിലല്ല. വലിയ ഇബാദത്തുകളുള്ളയാളാണ്, മലക്കുകളെ പോലെയാണ് അവൻ ജീവിക്കുന്നത്. എന്നാൽ മലക്കുകളെല്ലാം സുജൂദ് ചെയ്തപ്പോൾ ഇത്രയും കാലം മലക്കുകൾ ചെയ്തതുപോലെയൊക്കെ അവൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ ആദമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൻ സുജൂദ് ചെയ്തില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഖാല മാ മനഅക അല്ലാ തസ്ജുദ ഇദ് അമർതുക. അല്ലയോ ഇബ്ലീസ്, ഖാല മാ മനഅതുക, നിന്നെ എന്താണ് തടഞ്ഞത്? അല്ലാ തസ്ജുദ ഇദ് അമർതുക, ഞാൻ നിന്നോട് കൽപ്പിച്ചപ്പോൾ സുജൂദ് ചെയ്യാതിരിക്കാൻ തടസ്സമായത് എന്താണ്? അപ്പോൾ അവൻ പറഞ്ഞു, ഖാല അന ഖൈറു മിൻ, അള്ളാഹുവെ, ഞാനിതാ ഇവനേക്കാൾ ശ്രദ്ധയുള്ളവനാണ്, ഞാൻ അവനേക്കാൾ പദവിയുള്ളവനാണ്. ഖലഖ്തനീ മിൻ നാർ, നീ എന്നെ പടച്ചത് തീയിൽ നിന്നാൻ. വ ഖലഖ്തഹു മിൻ തീൻ, നീ അവനെ പടച്ചത് മണ്ണിൽ നിന്നാൻ. നോക്കൂ, നിങ്ങൾ മനുഷ്യർ അള്ളാഹുവിനെ ധിക്കരിക്കുക എന്നത് ചരിത്രത്തിൽ ആദ്യമായി ആരംഭിക്കുന്നത് അസൂയയിൽ നിന്നാണ്, അഹങ്കാരത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, അബാ വസ്തക്ബർ, അവൻ വിസമ്മതിച്ചു, അവൻ കിബിർ കാണിച്ചു. ആദ്യത്തെ തിന്മയുണ്ടാകുന്നത് കിബിറിൽ നിന്നാണ്, അഹങ്കാരത്തിൽ നിന്നാണ്, അസൂയയിൽ നിന്നാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞത്, മിക്ക തിന്മകളുടെയും അല്ല എല്ലാ തിന്മകളുടെയും അടിസ്ഥാനം മനുഷ്യർ പരസ്പരം ഉണ്ടാകുന്ന അതിക്രമങ്ങളുടെ മിക്കതിന്റെയും അടിസ്ഥാനം ഒന്നല്ലെങ്കിൽ കിബിറാണ്, അഹങ്കാരമാണ്, അതല്ലെങ്കിൽ അവനുണ്ടാകുന്ന അസൂയയാണ്. മനുഷ്യർക്കിടയിലും ആദ്യത്തെ തിന്മയുണ്ടായത് അങ്ങനെയാണല്ലോ. ആദമിന്റെ രണ്ടു മക്കൾ, അവരിൽ ഒരാൾ മറ്റൊരാളെ കൊല്ലപ്പെടുത്താനുള്ള കാരണം അസൂയയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ സുജൂദ് ചെയ്യാതിരുന്നത്? അല്ലാഹു, അവനെ നീ പടച്ചത് മണ്ണിൽ നിന്നാൻ, എന്നെ പടച്ചത് തീയിൽ നിന്നാൻ. യഥാർത്ഥത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ തീയിനേക്കാൾ ശ്രദ്ധമായിട്ടുള്ളത് മണ്ണാണ്, ബുദ്ധികൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ. കാരണം തീയിലേക്ക് നിങ്ങൾ വിത്തെറിഞ്ഞു നോക്കൂ, ആ തീ അത് കരിച്ച് ചാരമാക്കി തിരിച്ചു നൽകും. തീയിലേക്ക് നിങ്ങൾ വെള്ളം ഒഴിച്ചു നോക്കൂ, ആ വെള്ളം അതില്ലാതെയായി പോകും. തീയിലേക്ക് നിങ്ങൾ എന്തു വസ്തുക്കൾ എറിഞ്ഞു നോക്കൂ, കരിച്ച് നശിപ്പിച്ചത് തിരിച്ചു നൽകും. എന്നാൽ മണ്ണിലേക്ക് നിങ്ങൾ വിത്തുകൾ എറിഞ്ഞു നോക്കൂ, അത് വലിയ വടവൃക്ഷങ്ങളെ നിങ്ങൾക്ക് സമ്മാനിക്കും. ഭംഗിയുള്ള പൂവുകൾ നിങ്ങൾക്ക് നൽകും, മധുരമുള്ള ഫലവർഗങ്ങൾ നിങ്ങൾക്ക് നൽകും. ചിന്തിക്കുകയാണെങ്കിൽ, എന്നാൽ ഇബ്ലീസ് അവന്റെ ബുദ്ധി ഉപയോഗിച്ചു. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് മുൻപിൽ തങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കുന്നവർ അവന്റെ പിതാവ്, അവന്റെ ആ വിഷയത്തിലുള്ള മാതൃക ഇബ്ലീസാണ്. അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ അവിടെ ബുദ്ധി ഉപയോഗിച്ച് അതിനു മുൻപിൽ മാറി നിൽക്കുന്നവർ അതെന്തുകൊണ്ടാ ഇങ്ങനെ, അതെന്തുകൊണ്ടാ അങ്ങനെ എന്ന് ചോദിച്ച് അള്ളാഹുവിന്റെ കൽപ്പനയിൽ നിന്ന് മാറി നിൽക്കുന്നവർ അവന്റെ മാതൃക ഇബ്ലീസാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഇബ്ലീസിനോടായി പറഞ്ഞു, ഖാല ഫഹ്ബത് മിൻഹാ ഫമാ യകൂനു ലക അൻ തതകബ്ബറ ഫീഹാ. ഇബ്ലീസ് നീ ഇവിടെ നിന്ന് പുറത്തു പോവുക, നിനക്കിവിടെ അഹങ്കരിക്കാൻ അവകാശമില്ല. ഫഖ്റുജ് ഇന്നക മിന അസ്സാഗിരീൻ, നീ ഇതാ ഇവിടെ നിന്ന് പുറത്തു പോവുക നിന്ദ്യനായിക്കൊണ്ട്, തീർത്തും യാതൊരു അഭിമാനവുമില്ലാത്ത അവസ്ഥയിൽ നീ ഇവിടെ നിന്ന് പുറത്തു പോവുക. നോക്കൂ നിങ്ങൾ, അവൻ ആഗ്രഹിച്ചത് കിബ്ർ നടിക്കാനാണ്, അവൻ ആഗ്രഹിച്ചത് എല്ലാവർക്കും മേലെയാകാനാണ്. അവന് ലഭിച്ച ഫലമാകട്ടെ നേരെ ഓപ്പോസിറ്റാണ്, നേരെ വിരുദ്ധമാണ്. ഇത് തന്നെയാണ് കുതന്ത്രങ്ങൾ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു നിശ്ചയിക്കുക. ഒരുത്തൻ കുതന്ത്രം ഉദ്ദേശിച്ചാൽ, ഒരുത്തൻ അള്ളാഹുവിന്റെ തീരുമാനങ്ങളെ മറികടന്ന് അവന് എന്തെങ്കിലും നേടിയെടുക്കാൻ ഉദ്ദേശിച്ചാൽ അതിനുള്ള ശിക്ഷ അതിന് നേരെ വിപരീതമായത് അവന് തിരിച്ചു കിട്ടുക എന്നതാണ്. അസൂയക്കാർക്ക് ലഭിക്കുന്നത് പോലെ, മറ്റ് തിന്മകൾ ചെയ്യുന്നവർക്ക് ലഭിക്കുന്നത് പോലെ. അതുകൊണ്ട് ഇബ്ലീസ് അവൻ മേലെയാകാൻ ഉദ്ദേശിച്ചു, അള്ളാഹു അവനെ താഴ്ത്തിക്കളഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എത്ര സത്യമാണ്, മൻ തവാദഅ ലില്ലാഹി റഫഅ, ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി വിനയം കാണിച്ചാൽ അള്ളാഹു അവനെ ഉയർത്തും, എന്നാൽ ആരെങ്കിലും കിബ്ർ കാണിച്ചാൽ അള്ളാഹു അവനെ താഴ്ത്തിക്കളയും. അതുകൊണ്ട് ഈ ആയത്തിൽ ഇങ്ങനെ ധാരാളക്കണക്കിന് പാഠങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് അല്ലാഹു പറഞ്ഞു, ഖാല ഫഹ്ബത് മിൻഹാ ഫമാ യകൂനു ലക അൻ തതകബ്ബറ ഫീഹാ. ഇബ്ലീസ് നീ ഇവിടെ നിന്ന് പുറത്തു പോവുക. മറ്റൊരു ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വഇദ് ഖുൽനാ ലിൽ മലായികത്തി സ്ജുദു വഇദ് ഖുൽനാ ലിൽ മലായികത്തി സ്ജുദു ലി ആദമ ഫസജദു ഇല്ലാ ഇബ്ലീസ്. നാം മലക്കുകളോട് ആദമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞു, അവരെല്ലാം സുജൂദ് ചെയ്തു ഇബ്ലീസ് ഒഴികെ. കാന മിനൽ ജിന്ന്, അവൻ ജിന്നുകളിൽപ്പെട്ടവനായിരുന്നു. ഫഫസഖ അൻ അംരി റബ്ബി, അവൻ അവന്റെ റബ്ബിന്റെ കൽപ്പന ധിക്കരിച്ചു. അല്ലാഹു പറയുകയാണ്, അഫതത്തഖിദൂന വദുറിയതഹു മിൻ ദൂനി ഔലിയാ വഹും ലകും അദുവ്വുൻ ബിസ ലിദ്ദാലിമീന ബദല. ഖുർആനിലെ മനോഹരമായ ആയത്തുകളിൽ ഒന്നാണത്, സൂറത്തുൽ കഹ്ഫിലെ ആയത്ത്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാത്തതിന്റെ പേരിൽ ഇബ്ലീസിനെ അല്ലാഹു പുറത്താക്കി. എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാണ് മനുഷ്യരെ, അഫതത്തഖിദൂനഹു വദുറിയതഹു മിൻ ദൂനി ഔലിയാ, ഞാൻ നിങ്ങളുടെ പിതാവിന് സുജൂദ് ചെയ്യാത്തതിന്റെ പേരിൽ ഇബ്ലീസിനെ പുറത്താക്കി, അവനെ ഞാൻ ശത്രുവാക്കി. അഫതത്തഖിദൂന, നിങ്ങൾ അവനെ സ്വീകരിക്കുകയാണോ? വദുറിയത, അവന്റെ സന്താനങ്ങളെ നിങ്ങൾ സ്വീകരിക്കുകയാണോ? ഔലിയാ മിൻ ദൂനി, എനിക്കു പുറമെ, എന്റെ കൽപ്പന നിങ്ങൾ ധിക്കരിക്കുകയും അവൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കുകയുമാണോ? സുബ്ഹാനല്ലാഹ്, ഇതിനേക്കാൾ വലിയ നന്ദികേട് എന്താണ്? ഈ ആയത്ത് ഏറ്റവും മനോഹരമായ ഖുർആനിലെ ആയത്തുകളിൽ ഒന്നാണ്. മനുഷ്യരെ അല്ലാഹു സുബ്ഹാനഹു വതആല അഭിസംബോധന ചെയ്യുമ്പോഴുള്ള സ്നേഹവും അവരോടുള്ള അനുകമ്പയും ഇതിൽ പ്രകടമാണ്. ഞാൻ ഇബ്ലീസിനെ പുറത്താക്കിയത് നിങ്ങളുടെ പിതാവിന് സുജൂദ് ചെയ്യാത്തതിന്റെ പേരിലാണ്. എന്നിട്ട് നിങ്ങൾ ആദമിന്റെ മക്കളെ, നിങ്ങൾ അവനെ അനുസരിക്കുകയും എന്നെ ധിക്കരിക്കുകയുമാണോ? അതിക്രമികൾക്ക് എത്ര മോശം പകരക്കാരനെയാണ് കിട്ടിയിരിക്കുന്നത്! സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഈ ആയത്തുകളിൽ നാം ചിന്തിക്കുകയാണെങ്കിൽ അനേകം പാഠങ്ങൾ, ഓർമ്മപ്പെടുത്തലുകൾ, ഹൃദയത്തെ നനക്കുന്ന അനേകം സംഭവങ്ങൾ കാണാൻ സാധിക്കും. അല്ലാഹു പറഞ്ഞു, വഖുൽനാ യാ ആദമു സ്കുൻ അൻത വസൗജുകൽ ജന്ന, ആദമേ നീയും നിന്റെ ഭാര്യയും സ്വർഗത്തിൽ വസിക്കുക. വഖുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅതുമാ,
നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിന്ന് ഉദ്ദേശിക്കുന്നതുപോലെ നിങ്ങൾ കഴിച്ചുകൊള്ളുക, ഒരു തടസ്സവുമില്ല.
വലാ തഖ്റബ ഹാദിഹി ശജറ, എന്നാൽ ഇതാ ഈ മരത്തിന്റെ അടുക്കലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല,
ആ മരത്തിൽ നിന്ന് തിന്നാൻ പാടില്ല എന്നല്ല.
വലാ തഖ്റബ ഹാദിഹി ശജറ, ഈ മരത്തിന്റെ അടുക്കലേക്ക് പോകാൻ പാടില്ല.
ഹറാമുകൾ അങ്ങനെയാണ്,
ഹറാമുകളുടെ വേലിക്കെട്ടുകൾക്കപ്പുറത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവൻ,
അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഉദ്ദേശിക്കുന്നവൻ ഹറാമിന്റെ വേലികൾക്ക് കിലോമീറ്ററുകൾക്കപ്പുറം നിൽക്കട്ടെ.
ആ മരം പോലെയാണ് ഹറാമുകൾ. ആരെങ്കിലും അതിന്റെ അടുക്കൽ പോയി അതിന്റെ ഭംഗി നോക്കിയാൽ അതിന്റെ പഴം അവനെടുത്ത് ഭക്ഷിച്ചു പോകും.
അതുപോലെ തന്നെയാണ് ഹറാമുകൾ.
അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കിലോമീറ്ററുകൾ അകലേക്ക് അവൻ മാറി നിൽക്കട്ടെ.
അല്ലാഹു പറഞ്ഞു, വലാ തഖ്റബ ഹാദിഹി ശജറ ഫതകൂന മിന അദ്-ളാലിമീൻ,
നീ അതിൽ നിന്ന് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും അതിക്രമികാരികളിൽ പെട്ടുപോകും.
അല്ലാഹുവിന്റെ ഓർമ്മപ്പെടുത്തലാൻ
മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, ഫഖുൽനാ യാ ആദമു ഇന്ന ഹാദാ അദുവ്വു ലക വലിസൗജതിക്,
ആദമേ ഇദാ ഈ ഇബ്ലീസ് അവൻ നിനക്കും നിന്റെ ഭാര്യയ്ക്കുമുള്ള ശത്രുവൻ.
ഫലാ യുഖ്രിജന്നകുമാ മിനൽ ജന്നതി ഫതശ്ഖാ,
അവൻ നിന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്തു കടത്താതിരിക്കട്ടെ,
അങ്ങനെ നീ നിർഭാഗ്യവാനായി മാറാതിരിക്കട്ടെ.
ഇന്നലക അല്ലാ തജുഅ ഫീഹാ വലാ തഅറാ,
ഇതാ സ്വർഗത്തിൽ നിനക്ക് വിശക്കേണ്ടി വരികയില്ല,
അവിടെ നിനക്ക് വസ്ത്രം ധരിക്കേണ്ടതില്ല,
നിന്റെ ഔറത്തുകൾ അവിടെ മറച്ചു വച്ചിട്ടുണ്ട്
വസ്ത്രം ധരിച്ചിട്ടില്ലെങ്കിലും.
വഅന്നക ലാ തദ്മഉ ഫീഹാ വലാ തദ്ഹാ,
അവിടെ വെയിൽ കൊള്ളേണ്ടതില്ല,
ദാഹിക്കേണ്ടതില്ല,
നിനക്കെല്ലാ സുഖസൗകര്യങ്ങളുമുണ്ട്,
എന്നാൽ ഈ മരത്തിന്റെ അടുക്കലേക്ക് നീ പോകാൻ പാടില്ല.
അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു,
ഫഅദല്ലഹുമ അശ്ശൈത്വാനു അൻഹാ ഫഖറജഹുമ മിമ്മാ കാനാ ഫീ,
എന്നാൽ പിശാച് അവരെ വസ്വാസിലാക്കുകയും
അവരെ ആ സ്വർഗത്തിൽ നിന്ന് പുറത്തെത്തിക്കുകയും ചെയ്തു.
അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ
ഇബ്ലീസ് പറഞ്ഞു, യാ ആദം,
അല്ലയോ ആദമേ, ഹൽ അദുല്ലുക അലാ ശജറത്തിൽ ഖുൽദ് വമുൽക്കിൽ ലാ യബ്ല,
അല്ലയോ ആദമേ, നിനക്ക് ഞാൻ ശാശ്വതമായി ജീവിക്കാൻ സാധിക്കുന്ന മരണമില്ലാത്ത ജീവിതം നൽകുന്ന മരം കാണിച്ചു നൽകട്ടെയോ.
വമുൽക്കിൽ ലാ യബ്ല,
ഒരിക്കലും അവസാനിക്കാത്ത അധികാരത്തിന്റെ മരം ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെയോ.
നോക്കൂ നിങ്ങൾ, ഇബ്ലീസ് അന്ന് കാണിച്ച തന്ത്രം തന്നെയാണ് ഇന്നും കാണിക്കുന്നത്.
ഹറാമുകളിലേക്ക് അവൻ നയിക്കുന്ന വഴി ഇപ്രകാരമാണ്,
ഇതാ നിനക്ക് ഇത് ചെയ്താൽ ഇങ്ങനെ ലഭിക്കും,
ഇത് ചെയ്താൽ അങ്ങനെ ഉണ്ടാകും,
ആ സുഖം ലഭിക്കണ്ടേ,
ഈ ആസ്വാദനം വേണ്ടതില്ലേ,
ഇങ്ങനെ ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ.
ഇങ്ങനെ മനുഷ്യർ അവനെ ആഗ്രഹങ്ങളുടെ സമുദ്രത്തിലേക്ക് തള്ളിവിടുക,
അതാണ് ഇബ്ലീസ് എന്നും മനുഷ്യരെ വഴിതെറ്റിക്കാൻ സ്വീകരിച്ച മാർഗങ്ങളിലൊന്ന്.
അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു,
ഫഅകലാ മിൻഹാ,
അവരതിൽ നിന്ന് ഭക്ഷിച്ചു.
ഫബദത് ലഹുമാ സൗആതുഹുമാ,
അവരുടെ ഔറത്തുകൾ അവർക്ക് പ്രകടമായി.
വതഫിഖാ യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന,
അങ്ങനെ അവർ സ്വർഗത്തിലെ മരങ്ങളുടെ ഇലകൾ കൊണ്ട് അവരുടെ ഔറത്തുകൾ മറക്കാൻ തുടങ്ങി.
വഅസാ ആദമു റബ്ബഹു ഫഗവാ,
അങ്ങനെ ആദം തന്റെ റബ്ബിനെ ധിക്കരിച്ചു,
അങ്ങനെ അദ്ദേഹം ആ ധിക്കാരത്തിലെ വഴികേടിലായിപ്പോയി.
ഇവിടെ ഉദ്ദേശിച്ചത് വലിയ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് സംഭവിച്ചതൊരു മറവിയാണ്,
പക്ഷേ ആ തിന്മയുടെ ഗൌരവം ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇപ്രകാരം പ്രഖ്യാപിച്ചത്,
ഇപ്രകാരം പരാമർശിച്ചത്.
അല്ലാഹു പറയുന്നു, ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത് ഫതാബ അലൈഹി,
ആദം അല്ലാഹുവിനോട് തൗബ ചെയ്തു,
അല്ലാഹു അദ്ദേഹത്തിന്റെ തൗബ സ്വീകരിച്ചു.
അങ്ങനെ അവരെ അല്ലാഹു സുബ്ഹാനഹു വതആല ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു.
മനുഷ്യരെ, നമ്മുടെ ഭവനം മുകളിലാണ്,
സ്വർഗത്തിലാണ്,
നാം അവിടെ നിന്നും പുറത്താക്കപ്പെട്ടവരാണ്,
നമുക്ക് തിരിച്ചു ചെല്ലേണ്ടത് അങ്ങോട്ടാണ്.
ഇനി നമുക്ക് രണ്ടാലൊരു ഭവനമാണുള്ളത്,
ഒന്നല്ലെങ്കിൽ സുഖസൗകര്യങ്ങളുടെ സ്വർഗമുണ്ട്,
മറക്കാതിരിക്കുക അവിടെ നിന്ന് നീ പുറത്താക്കപ്പെട്ടതാണ്.
നിന്റെ വീട് അതായിരുന്നു,
നിന്നെ അവിടെ നിന്ന് പിശാച് പുറത്തെത്തിച്ചതാണ്,
അവിടേക്കാണ് നിനക്ക് തിരിച്ചു പോകേണ്ടത്.
അൽ ജന്നതുൽ മഅ്‌വാ,
അഭയമായി തേടി ചെല്ലേണ്ട സ്വർഗം അത് നിന്നെ കാത്തിരിക്കുന്നുണ്ട്.
ഇല്ല, ഇനി നിനക്ക് അതല്ലെങ്കിൽ പോകാനുള്ളത്
ശിക്ഷകളുടെ കഠിന കഠോരമായ പരീക്ഷ പ്രയാസങ്ങളുടെ ഗേഹമായ നരകമാണ്.
ഈ രണ്ടാലൊരു വീടാണ് നിന്നെ കാത്തിരിക്കുന്നത്, നിനക്ക് തെരഞ്ഞെടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് തൗഫീഖ് നൽകുന്നവൻ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وأصحابه أجمعين أما بعد آدم نبي عليه الصلاة والسلام أدهت إن سرطبوا ما يبندبت الله سبحانه وتعالى أريت إي آيات غليل مهتر ما يدارالك نكين پارنگل وند إندان وڑيگرد إند كارننگل إندان سنمارغة تليك التانو لمارغم دارالم دارالم ورمپد تليغل إي آيات غليل وند. അതിൽ ചില കാര്യങ്ങൾ മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ. ഒന്ന്, സഹോദര, മനുഷ്യരുടെ പിതാവായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം സ്വർഗത്തിൽ നിന്ന് പുറത്തു കടക്കാൻ കാരണമായ തിന്മ എന്താണോ അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ മക്കളിൽ ബഹുഭൂരിപക്ഷത്തിലും കാണാൻ സാധിക്കുന്ന തിന്മ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ لو ان لابن ادم واديا من الذهب احب ان يكون له واديا. ആദമിന്റെ സന്തതിക്ക് സ്വർണ്ണത്തിൽ നിന്ന് ഒരു താഴ്വാരം മുഴുവൻ സ്വർണ്ണമുണ്ടായാലും രണ്ടാമതൊരു താഴ്വാരത്തിന് വേണ്ടി അവൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. ആദം അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗം മുഴുവൻ അദ്ദേഹത്തിനുണ്ട്. فكلا منها رغدا حيث شئتما, എവിടെ വച്ചും എന്തും നിങ്ങൾക്ക് ഭക്ഷിക്കാം. ഒരു മരത്തിൽ നിന്ന് മാത്രമാണ് അവർ തടയപ്പെട്ടത്. എന്നാൽ ആ മരത്തിലേക്കാണ് ആദമിന്റെ കൈ നീണ്ടത്. മനുഷ്യരുടെ കാര്യം എത്ര അത്ഭുതമാണ്! ഹലാലായ വടികൾ ആയിരങ്ങളുണ്ട്, അല്ല ലക്ഷക്കണക്കിനുണ്ട്. ഹറാമിന്റെ വടികളായി പറയപ്പെട്ടതാകട്ടെ കൈകൊണ്ട് എണ്ണി തീർക്കാവുന്ന, അതല്ലെങ്കിൽ എണ്ണി പറയാവുന്ന കാര്യങ്ങളാണ്. പലിശ പാടില്ല, മോഷ്ടിക്കാൻ പാടില്ല, ഹറാമായ ഇന്ന ഇന്ന കച്ചവടങ്ങൾ പാടില്ല. എന്നാൽ മനുഷ്യർ, അവരിൽ മിക്കവരും ലാഭമന്വേഷിച്ചു പോകുന്നത് എവിടേക്കാണ്? വിവാഹം കഴിക്കാം, ഭാര്യമാരുണ്ടാകാം, നിനക്ക് ഭാര്യമാരുടെ അടുക്കൽ നിന്റെ ശാരീരികമായ ആവശ്യങ്ങൾ നേടി കണ്ടെത്താം. എന്നാൽ മനുഷ്യർ പോകുന്നത് എങ്ങോട്ടാണ്? നിനക്ക് ഹലാലായ ഭക്ഷണങ്ങൾ കഴിക്കാം, അനുവദനീയമായ എന്തെല്ലാം ഭക്ഷണങ്ങളുണ്ട്, എന്നാൽ എത്രപേരാണ് മദ്യത്തിൽ അഭയം തേടുന്നത്? എത്രപേരാണ് ഹറാമായ ഭക്ഷണങ്ങളുടെ രുചി അറിയുന്നത്? ഇങ്ങനെ ദുനിയാവ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തുറന്നു തന്നിരിക്കുന്നു. അതിൽ ഇന്ന ഇന്നതൊന്നും പാടില്ല. പക്ഷേ മനുഷ്യരുടെ കൈകൾ മിക്കപ്പോഴും അതിലേക്ക് തന്നെയാണ് നീളുക. ആദമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതാണ്. അതുകൊണ്ട് സഹോദര, ദുനിയാവിനോടുള്ള അടങ്ങാത്ത അത്യാർത്ഥിനെ അവസാനിപ്പിക്കണം. അത് നിന്നെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്നതിൽ സംശയമില്ല. ദുനിയാവ്, അതിനോടുള്ള അത്യാർത്ഥി നിന്റെ മനസ്സിൽ നിന്ന് നീ എടുത്തു കളയുക. നീ മരിക്കേണ്ടവനാണ്. ആ ഓർമ്മപ്പെടുത്തൽ എപ്പോഴും നിന്റെ കൽബിന് നീ നൽകിക്കൊണ്ടിരിക്കുക. ഒന്നാമത്തെ പാഠമതാണ്. രണ്ടാമത്തെ പാഠം, സഹോദര, വൻപാപങ്ങളിൽ നിന്നുള്ള ശക്തമായ താക്കീത് ഈ സംഭവത്തിലുണ്ട്. സലഫുകൾ പലരും പറഞ്ഞതുപോലെ ആദ്യത്തെ മനുഷ്യനായ നബിയായ ആദം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം സ്വർഗത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള കാരണം ഒരു മരത്തിൽ നിന്ന് ഒരു ഫലം ഭക്ഷിച്ചതാണ് എങ്കിൽ ഇക്കാണുന്ന തിന്മകളെല്ലാം ചെയ്തുകൂട്ടി എങ്ങനെയാണ് നീ ആ സ്വർഗത്തിലേക്ക് തിരിച്ചുകടക്കാമെന്ന് പ്രതീക്ഷിക്കുന്നത്? ആദം ആ സ്വർഗത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള കാരണം ഒരു മരത്തിൽ നിന്നൊന്ന് ഭക്ഷിച്ചതാണ്. നീയാകട്ടെ തിന്മകളുടെ എത്രയെത്ര ഫലങ്ങളാണ് കഴിച്ചുകൂട്ടിയിരിക്കുന്നത്! ഹറാമിന്റെ എത്രയെത്ര വാതിലുകളിലാണ് നീ മുട്ടിക്കടന്നിട്ടുള്ളത്! അള്ളാഹു നിഷിദ്ധമാക്കിയ എത്രയെത്ര വലിയ വലിയ തിന്മകളാണ് നിന്റെ മുതുകുകളിൽ നീ കയറ്റിവച്ചിട്ടുള്ളത്! എങ്ങനെയാണ് ഈ തിന്മകളുമായി ഒരു ചെറിയ ഫലം ഭക്ഷിച്ചതിന്റെ പേരിൽ നമ്മുടെ പിതാവ് പുറത്താക്കപ്പെട്ട സ്വർഗത്തിലേക്ക് നമുക്ക് തിരിച്ചു കയറാൻ സാധിക്കുക? ആ വലിയ ഓർമ്മപ്പെടുത്തൽ പാഠം ഈ സംഭവങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നാട്ടിൽ പ്രചരിച്ചിട്ടുള്ള അന്യായമായ കുഫർ നിറഞ്ഞു നിൽക്കുന്ന ധാരാളക്കണക്കിന് വിശ്വാസങ്ങൾക്കുള്ള മറുപടികൾ ഇതിലുണ്ട്. അതിലൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡാർവിൻ തിയറിയാണ്, മനുഷ്യർ കുരങ്ങുകളിൽ നിന്നാണ് ഉണ്ടായത് എന്ന കുരങ്ങന്മാരുടെ ബുദ്ധിക്ക് മാത്രം യോജിക്കുന്ന ചിന്താഗതി. അതൊരിക്കലും ബുദ്ധിമാനായ മനുഷ്യന് യാതൊരു നിലക്കും അർഹതപ്പെടുന്ന വിശ്വാസമേയല്ല. എന്നാൽ ഇന്ന് ആളുകൾ ശാസ്ത്രമായി പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുന്നത് ഈ ചിന്താഗതിയാണ്. അതുപോലെ തന്നെ നസ്രാനികൾ പറയുന്നത് പോലെ മനുഷ്യർ അവരെല്ലാം ജനിക്കുന്നത് പാപികളായാണ് എന്ന ചിന്താഗതി, അത് അള്ളാഹുവിന്റെ ദീൻ അംഗീകരിക്കുന്നതല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത് ഫതാബ അലൈഹി. ആദം അള്ളാഹുവിൽ നിന്ന് ചില വാക്കുകൾ പഠിച്ചു, ഉടനെ തൗബ ചെയ്തു, അള്ളാഹു പുറത്തു കൊടുത്തു. ആ തിന്മ ഇനി ഒരാളുടെയും മുതുകിലില്ല. റസൂലുള്ള പറഞ്ഞതുപോലെ കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്റ, എല്ലാ കുട്ടികളും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്, തിന്മകൾ അവരുടെ മുതുകിലില്ല. എന്നാൽ നസ്രാനികൾ അള്ളാഹുവിന്റെ മേൽ കള്ളം കെട്ടിച്ചമച്ചിരിക്കുന്നു. നസ്രാനികൾ അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. ഇല്ല വല്ലാഹി വസല്ലാ, അള്ളാഹു തവ്വാബാണ്, ഗഫൂറാണ്, ഗഫാറാണ്, അവൻ തിന്മകൾ പുറത്തു കൊടുത്തിരിക്കുന്നു. മറ്റൊരു പാഠം സഹോദര ഇതിലുള്ളത്, തിന്മ ചെയ്താൽ ഉടനടി അള്ളാഹുവിനോട് തൗബ തേടുക. അള്ളാഹു പറഞ്ഞതുപോലെ ഫതലഖാ ആദം, ആദം അതിൽ നിന്ന് ഭക്ഷിച്ചു, ഫതലഖാ ഉടനെ തന്നെ അദ്ദേഹം തൗബ ചെയ്തു. ഉടനെ തന്നെ അള്ളാഹുവിനോട് തൗബ ചെയ്യുക. ഇങ്ങനെ അനേകം പാഠങ്ങൾ ഈ ആയത്തുകൾ ഉൾക്കൊള്ളുന്നുണ്ട്. മറ്റൊരു പാഠം സഹോദര, അള്ളാഹു സുബ്ഹാനഹു വതആല ആദമിന്റെയും ഹവ്വയുടെയും ഔറത്ത് അവരിൽ നിന്ന് നീക്കി എന്നതൊരു ശിക്ഷയായിട്ടാണ് പറഞ്ഞത്. അവർ മരത്തിൽ നിന്ന് ഭക്ഷിച്ചപ്പോൾ അവരുടെ ഔറത്ത് നീങ്ങി, അതൊരു ശിക്ഷയായിരുന്നു. എന്നാൽ നമ്മുടെ സമൂഹം ഇന്ന് ധരിക്കുന്നത് ഔറത്തുകൾ നീങ്ങുക എന്നത്, ഔറത്ത് ആളുകൾക്ക് മുന്നിൽ കാണുക എന്നത് പുരോഗതിയായിട്ടാണ്. സ്ത്രീകൾ അവരുടെ വസ്ത്രം എത്രമാത്രം കുറയുന്നു അത്രമാത്രം അവൾ പുരോഗതിയിലാണ്. പുരുഷൻ എത്രമാത്രം ഔറത്ത് പുറത്തേക്ക് കാണിക്കുന്നു അത്രമാത്രം അവൻ ആധുനികതയുടെ വക്താവാണ്. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഔറത്തുകൾ വെളിവാവുക എന്നതൊരു ശിക്ഷയാണ്, അതൊരു നിഅമത്തല്ല, അതൊരു അനുഗ്രഹമല്ല. അള്ളാഹു നമുക്ക് നൽകിയ വസ്ത്രം അത് വലിയ നിഅമത്തായാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ ചരിത്രത്തിൽ വന്നിട്ടുള്ള ചരിത്ര പാഠങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിക്കുക, അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين واخر دعوانا ان الحمد لله رب العالمين